ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ജീവിതത്തിലുണ്ടാകുന്ന വിപരീതങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടാത്തവരാണ് നമ്മൾ. സങ്കടങ്ങൾ വേണ്ട, സന്തോഷം മാത്രം മതി, സമ്പന്നത മതി, ദാരിദ്ര്യം ഒട്ടുമേ വേണ്ട, ആഘോഷങ്ങൾ മതി, ആവലാതി വേണ്ട. എന്നാൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാകും ദുരിതങ്ങളില്ലെങ്കിൽ അനുഗ്രഹങ്ങളുടെ മൂല്യം നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്, അവയെങ്ങനെ ആസ്വാദ്യകരമാകും എന്ന്. സങ്കടമില്ലാത്തവന് എങ്ങനെയാണ് സന്തോഷത്തിന്റെ മാധുര്യം അറിയാൻ സാധിക്കുന്നത്? വിശപ്പില്ലാതെ കഴിക്കുന്ന ഭക്ഷണത്തിന് എന്തെങ്കിലും രുചിയുണ്ടാകുമോ? ഒട്ടുമേയില്ല. വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ ഇങ്ങനെയുള്ള ചില വിപരീതങ്ങളെ തിരിച്ചറിയുകയാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആഘോഷങ്ങൾ ഇന്നില്ല. അപ്പോഴാണ് ചെറിയ ചെറിയ ആഘോഷങ്ങൾ പോലും എത്ര ആസ്വാദ്യകരമായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. ഫാസ്റ്റ്ഫുഡിന്റെ ആഡംബരത്തിലായിരുന്നു ഇന്നലെ വരെ നമ്മൾ എങ്കിൽ ഇന്നിപ്പോൾ ചിലപ്പോൾ പൊടിയരിക്കഞ്ഞിയും തേങ്ങാ ചമ്മന്തിയുമായിരിക്കും ഭക്ഷണം. അപ്പോഴാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയുന്നത്, വിശന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി നമ്മൾ അറിയുന്നത്. ഈ വിപരീതങ്ങൾക്കിടയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ ശാസ്ത്ര പുരോഗതിയെക്കുറിച്ചും ആലോചിക്കുന്നത്. മനുഷ്യരാശി ഇത്രയേറെ പുരോഗമിച്ചിട്ടും എന്തുകൊണ്ടാണ് കൊറോണ എന്ന മഹാമാരിക്കെതിരെ മരുന്ന് കണ്ടുപിടിക്കാത്തത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോഴാണ് പുരോഗതിയുടെ വിപരീതം നമ്മുടെ ബോധ്യത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടുതന്നെ ഇതിനു മുമ്പുള്ള പല മഹാദുരന്തങ്ങളെയും മറികടക്കാൻ മനുഷ്യരാശിയെ സഹായിച്ച പല മനുഷ്യരെയും നമ്മൾ ഓർത്തു പോകുന്നത്. പ്ലേഗും വസൂരിയും കോളറയുമൊക്കെ മനുഷ്യരാശിയെ വിടാതെ പിന്തുടരുന്ന ദുരിതമാണ്. ഇതിന്റെ ഭീഷണി നേരിടാത്ത ഒരു പ്രദേശവും ലോകത്തിലില്ല. കോളറയ്ക്ക് ചികിത്സ കണ്ടുപിടിക്കുന്നതിൽ ശംഭുനാഥ് ഡേ എന്ന ഇന്ത്യൻ ഡോക്ടറുടെ സേവനം ഒരുപക്ഷെ നമ്മളാരും ഓർക്കുന്നുണ്ടാവില്ല. 20th നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കൊൽക്കത്ത മെഡിക്കൽ കോളേജിലെ 10 വർഷക്കാലം സ്വജീവിതം കോളറ ഗവേഷണത്തിന് അദ്ദേഹം സമർപ്പിച്ചു. അതിന്റെ ഫലമായി കോളറ രോഗാണു സൃഷ്ടിക്കുന്ന ടോക്സിൻ, അതായത് കോളറ എൻഡറോടോക്സിൻ കണ്ടുപിടിക്കപ്പെട്ടു. 1959 ആ കണ്ടുപിടുത്തമാണ് കോളറയും വൈറലക്ക രോഗങ്ങളും സംബന്ധിച്ച ഗവേഷണത്തിന് ലോകമെങ്ങും പുതുജീവൻ നൽകിയത്. കോളറയ്ക്ക് കാരണമായ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയത്തെ ജർമ്മൻ ഗവേഷകൻ റോബർട്ട് കോക്ക് 1883 തിരിച്ചറിഞ്ഞിരുന്നു. കൊൽക്കത്തയിൽ വെച്ച് തന്നെയായിരുന്നു ആ കണ്ടുപിടുത്തം. എന്നാൽ കോളറ രോഗാണു സൃഷ്ടിക്കുന്ന ടോക്സിൻ തിരിച്ചറിയാൻ 35 വർഷക്കാലം ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിരുന്നില്ല. കോളറ ഗവേഷണത്തിന് പുതുജീവൻ നൽകുന്ന കണ്ടുപിടുത്തമായിരുന്നു ഡേയുടേത്. മുയലുകളുടെ ചെറുകുടലിൽ കോളറ രോഗാണുക്കൾ നിക്ഷേപിച്ച് പരീക്ഷണം നടത്താൻ സഹായിക്കുന്ന സങ്കേതം അദ്ദേഹം വികസിപ്പിച്ചു. ആ മുന്നേറ്റത്തെപ്പറ്റി 1953 പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് കോളറ ഗവേഷണ മേഖലയിലെ ഏറ്റവും പ്രശസ്തമായ പ്രബന്ധങ്ങളിലൊന്നായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 20th നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വൈദ്യശാസ്ത്ര മുന്നേറ്റങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്ന ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി അഥവാ ORT വികസിപ്പിക്കാൻ വഴിതെളിച്ചത് ഡേയുടെ കണ്ടുപിടുത്തമായിരുന്നു. 1980 കോളറ ബാധ മൂലമുള്ള മരണനിരക്ക് 30% 2000 ആകുമ്പോഴേക്കും 3.6% കുറയ്ക്കാൻ കഴിഞ്ഞത് ഈ ORT ചികിത്സയുടെ പ്രചാരം മൂലമാണ്. 1971 ബംഗ്ലാദേശ് യുദ്ധകാലത്താണ് ഇതിന്റെ സാധ്യത ലോകം ശരിക്കും മനസ്സിലാക്കിയത്. 1979 ലോകാരോഗ്യ സംഘടന ഈ ചികിത്സാമാർഗത്തെ ആഗോളതലത്തിൽ അവതരിപ്പിച്ചു. ഒന്നാലോചിച്ച് നോക്കൂ, 1980 46 ലക്ഷമായിരുന്നു ലോകത്ത് ഓരോ വർഷവും മരിച്ചിരുന്ന 5-ൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സംഖ്യ. എന്നാൽ ഈ ചികിത്സ പ്രചാരത്തിലെത്തിയതോടെ 2000 ആയപ്പോഴേക്കും അത് 15 ലക്ഷമായി കുറഞ്ഞു. ഇനി നമുക്ക് ലൂയി പാസ്റ്റർ ഒന്ന് ഓർത്തു നോക്കാം. 1822 ജനിച്ച് 1895 മരിച്ച ലൂയി പാസ്റ്റർ. പേപ്പട്ടി വിഷത്തിനുള്ള വാക്സിൻ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിൽ സ്വീകരിച്ച നടപടി ആരെയും ഞെട്ടിക്കുന്നതാണ്. പേപ്പട്ടിയുടെ താടിയെല്ലുകൾ അകത്തി വായിലേക്ക് ചെറുകുഴൽ കടത്തി കുഴലിന്റെ മറുതലയിൽ സ്വന്തം വായി വച്ച് വലിച്ച് പരീക്ഷണത്തിനുള്ള ഉമിനീർ ശേഖരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകളെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ ലൂയി പാസ്റ്റർ മരുന്ന് കണ്ടുപിടിച്ചത്, ഇന്നും രക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ, കാലങ്ങൾ വേണ്ടിവരും കൊറോണയ്ക്കുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ. ഡോക്ടർ സുൽഫി നൂഹു എഴുതിയത്, ഒരു പുതിയ മരുന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള വഴിയല്ല. മരുന്നുകൾ കണ്ടെത്താൻ ദീർഘനാൾ നിൽക്കുന്ന പ്രയത്നവും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അത്യാവശ്യമാണ്. പലപ്പോഴും പുതിയ അസുഖങ്ങൾ വരുമ്പോൾ പുതിയ മരുന്ന് കണ്ടുപിടിച്ചു എന്ന രീതിയിൽ ചില വാർത്തകൾ കാട്ടുതീ പോലെ പടർന്നു പിടിക്കാറുണ്ട്. ഇപ്പോഴും അത്തരത്തിൽ വാർത്തകളുണ്ട്. മരുന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ചില വഴികൾ: ആദ്യഘട്ടം 10-ഓ 15-ഓ മനുഷ്യരിൽ മരുന്നുകൾ നൽകുന്നു. അതിൽ മരുന്നുകൾ ശരീരത്തിൽ എന്ത് ചെയ്യുന്നുവെന്നും ശരീരം മരുന്നിനെ എന്ത് ചെയ്യുന്നുവെന്നും ഫാർമക്കോ ഡൈനാമിക്, ഫാർമക്കോ കൈനറ്റിക്സ് എന്നിവ പഠിക്കുന്നു. ഇതിൽ ചെറിയ ഫലം എന്തെങ്കിലും ഉണ്ടെന്ന് കാണുമ്പോഴാണ് അടുത്ത ഘട്ടം. മരുന്നുകൾ സുരക്ഷിതമാണോ എന്ന് പരീക്ഷിക്കുന്ന ഘട്ടമാണിത്. ഈ ഘട്ടത്തിൽ മരുന്നിന്റെ പ്രായോഗികമായ അളവിൽ മരുന്ന് സുരക്ഷിതമാണോ എന്നാണ് പ്രധാനമായി നോക്കുക. 100-ൽ താഴെ ആൾക്കാരിൽ പരീക്ഷിക്കുന്നു. അടുത്ത ഘട്ടം മരുന്നിന് ഗുണമുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതാണ്. ഈ ഘട്ടത്തിൽ പ്ലാസിബോ എന്ന് പറയുന്ന ഒരു ഗുണവുമില്ലാത്ത ഒരു വസ്തു മരുന്നെന്ന പേരിൽ ഒരു വിഭാഗത്തിന് നൽകി മറ്റൊരു വിഭാഗത്തിന് മരുന്ന് നൽകി മരുന്നിനുള്ള ഗുണം പരിശോധിക്കുന്നു. 100-ന് മുകളിൽ ആൾക്കാർ ഇതിലുൾപ്പെടും. അടുത്ത ഘട്ടം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. മരുന്ന് ഉപയോഗപ്രദമാണ് എന്ന് ഊട്ടിയുറപ്പിക്കുന്ന ഘട്ടം. 1000-ന് മുകളിൽ ആൾക്കാരിൽ മരുന്ന് നൽകി മരുന്നിന്റെ ശക്തി മരുന്നിന്റെ ഗുണം മുതലായവ മനസ്സിലാക്കുന്നു. അടുത്ത ഘട്ടം ആൾക്കാർ മരുന്നുകൾ വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ അതിൽ വരുന്ന വ്യതിയാനങ്ങളും ദോഷങ്ങളും വിലയിരുത്തുന്ന ഘട്ടമാണ്. അങ്ങനെ ഈ ഘടകങ്ങളെല്ലാം കടന്നുവേണം മരുന്ന് മരുന്നായി മാറാൻ. അതിനു മുമ്പ് അത്ഭുത മരുന്നുകൾ ഒന്നും തന്നെയില്ല. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വച്ചിരിക്കുന്ന സോളിഡാരിറ്റി ട്രയൽ അല്ലെങ്കിൽ ഐക്യദാർഢ്യ പരീക്ഷണം ഇന്ത്യ ഉൾപ്പെടെ 45 രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. 4 മരുന്നുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ പരീക്ഷണം. ഒരുപക്ഷെ ഇത് വിജയിക്കാൻ വർഷങ്ങൾ വേണ്ടിവന്നേക്കാം. ചിലപ്പോൾ 1 വർഷം, ചിലപ്പോൾ 2 വർഷം, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞാലും കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചുവെന്നും വരില്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ വിപരീതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ വിപരീതങ്ങളാണ് പൂരകങ്ങളും. അപ്രതീക്ഷിതവും അപ്രായോഗികവുമായവയെ അതിജീവിക്കുമ്പോഴാണ് സംതൃപ്തി ഉണ്ടാകുന്നത്. ആ സംതൃപ്തി താരതമ്യങ്ങൾക്കും അപ്പുറമാണ്.